വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കരങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അഹങ്കാരം നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ദാനധർമ്മം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മ പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും അരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജീവന്റെ മാർഗം ഞാനല്ല, എന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവരുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്തിരിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും വരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കേമരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. കൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ടെന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധാവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റ് തമ്പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവോ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളനെ അവമതിയും കപട ഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപട ഭാഷയ്ക്കും ഇതുതന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. ജ്ഞാനത്തിന്റെ മാർഗം. മകനെ, ചെറുപ്പകാലം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് ജ്ഞാനം കർക്കശിയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം. ജ്ഞാനം അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ ജ്ഞാനത്താൽ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങലാണിയട്ടെ. അവളുടെ മുഖത്തിന്റെ ചുമല താഴ്ത്തുക. ജ്ഞാനത്തിന്റെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനത്തിന്റെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖ സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നുപോകും. മകനെ അനീതിയുടെ ഇഴവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കുകയും അരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപിയുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫിയർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവവൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളന വരുത്. മാതാപിതാ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമാർ.
ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി ആദ്യ മുതലൊന്നും ദേഹം തന്നെ ആകുന്നു. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ബുധനാഴ്ച ടെലിഫോൺ ഫെയറിലേക്ക് അമേരിക്കയുടെ പല ഭാഗങ്ങളായി ഇതിൽ സംബന്ധിക്കുന്ന വന്യ വൈദികർക്കും സഭാവിശ്വാസികൾക്കും കർത്തൃനാമത്തിൽ സ്വാഗതം. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനാണ്. അച്ഛനൊരു ഷോർട്ട് വിസിറ്റിന്റെ നാട്ടിൽ പോയിരിക്കുകയാണ്. ഈ ആഴ്ച തിരിച്ചു വരും. ആയതിനാൽ ഇന്ന് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സന്നിധിയിലായിരിക്കുന്ന വൈദികരും ബഹുമാനപ്പെട്ട രാജകൃഷ്ണത്തിന്റെ അസാന്നിധ്യത്തിൽ നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും കുറവുകൾ വന്നുപോയാൽ അദ്ദേഹം ക്ഷമിക്കുക. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇത് പഴയ പാട്ടാണ്, പലർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 83
അവനെന്നും നടത്തിയിരുന്നു സാറുവെന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിരുന്നു അന്ത്യത്തോളം നിറകളിൽ അവൻ കാത്തിടും ധരയിൽ അന്ത്യത്തോ
നടത്തിയിരുന്നു.
പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിസരവും സഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാലകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദിവ്യം പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിക്കപ്പെട്ടവനെ ഞങ്ങളോട് കനി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, എല്ലാത്തിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിക്കപ്പെട്ടവനെ ഞങ്ങളോട്. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കാരണം ചെയ്യണമേ, കാരണത്തിലേക്കും ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്വാഗതാരിയാരോട് തന്നെ രാജാവേ നിനക്ക് സ്തുതി പാലിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ രാമേണമേ, എന്റെ രാജ്യം വരേണമേ, എന്റെ രക്ഷപ്രഭുത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്കറിയണമേ, ഞങ്ങളുടെ കാരോടിയ മറ്റുപോലെ പടങ്ങളും പാർന്ന് ഞങ്ങളോട് രക്ഷിക്കണമേ. പരിക്കലേ ഞങ്ങളെ രക്ഷിക്കരുത്, ഇനിയോ അതിലോട്ടം ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നെ നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞവറിയമേ, നിനക്ക് സമാധാനം. ഗുരുപരമായപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവർക്കറിയമേ, നമ്പ്രാന്റെ അമ്മ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദേവനമ്പ്രാടെ വിഷ്ണുളേണമേ. ആമീൻ. ശുഭഹോല ബോലപുറോകൾ റുഹോ കാതീശോ. ദൈവമായ കർത്താവേ, സാത്താന്റെ തലവഴികളിൽ നിന്നും കണികളിൽ നിന്നും ഞങ്ങൾ തെറ്റിയൊഴിഞ്ഞ് നിന്റെ മഹിമ നിറഞ്ഞ പ്രകാശത്തിൽ കൂടെ നടക്കേണ്ടതിന് തിരുവചനത്താൽ ഞങ്ങളുടെ ഉൾക്കണികളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പനകളായിരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും സൽക്രിയകൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളെയും ശക്തിപ്പെടുത്തേണമേൻ. കർത്താവേ, ഞങ്ങളുടെ കാൽച്ചുവടുകളെ തിരുവചന പ്രകാരവും ഞങ്ങളുടെ വിചാരങ്ങളെ നിന്നെ കുറിച്ചുള്ള ഓർമ്മയിലും ഉറപ്പിക്കണമേൻ. ഞങ്ങളുടെ വാക്കുകളെയും നാവുകളെയും നിന്റെ മഹത്വ ശബ്ദങ്ങൾക്കായി കാത്തുകൊള്ളേണമേൻ. നിന്റെ സത്യോപദേശത്തെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തേണമേൻ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെളിപ്പാക്കുകയും നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചുമാറാകണമേ. ആയത് ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എപ്പോഴും ഏകും സ്തുതി സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. നമുക്കൊരു പാട്ട് കൂടി പാടിയതിനു ശേഷം ഇന്നത്തെ വാചന സുശിക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 89-ാമത്തെ പാട്ട്, സുശിക്ഷ ഗീതങ്ങളിലെ 89-ാമത്തെ പാട്ട്, പേജ് 51. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സുപരിചിതമായ പാട്ട്. Be വചനം നമ്മുടെ കൂടി ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളതും ഈ പ്രാർത്ഥനാ യോഗത്തിൽ പല 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 പ്രാവശ്യങ്ങളിലും എപ്പോഴെല്ലാം അച്ഛനോട് ആവശ്യപ്പെട്ടാൽ അപ്പോഴെല്ലാം യാതൊരു മടിയും കൂടാതെ ഇതിന് വേണ്ടതായിട്ടുള്ള സമയത്ത് ദൈവവചനത്തിൽ നിന്നും നമ്മൾക്ക് നല്ല നല്ല വെളിച്ചം തരുന്നതായിട്ടുള്ള സുവിശേഷ വചനങ്ങള് ബഹുമാനപ്പെട്ട അഹാമത്തിൽ നിന്നും നാം കേൾക്കാറുണ്ട്. ഇന്ന് നമുക്ക് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നമ്മളെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമ്മളെയൊക്കെ നമുക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥന യോഗത്തിന് ഇന്നത്തെ ദിവസത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഷിക്കാഗോയിലെ സെന്റ് തോമസ് ഇടവയിലെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഹാമത്തനാണ്. ബഹുമാനപ്പെട്ട അഹാമത്തിനെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ബാലകുമാർ യഹോവ, എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ജാഴ്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശ്യങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. വാഴ്ത്തപ്പെട്ട സ്വർഗസ്വഭാവേ, വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കും മഹാത്വനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സകല പ്രകാരണപ്പോകനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പുറങ്ങാത്ത രണ്ട് കണ്ണുകളുമായിട്ട് ഈ രാത്രിയിലുടനീളം ഞങ്ങളെ കരുണയോടുകൂടി കടാശിച്ച് പരിപാലിച്ചു. നീതിസ്വരനായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാളം ഞങ്ങളുടെ ആയുസിന്റെ നിമിഷങ്ങളെ കൂട്ടിത്തന്ന സംഹാരദൂതം ഞങ്ങളുടെ ചുറ്റും നടന്നപ്പോൾ അവനെ തടഞ്ഞു. ദൈവമേ, പാപികളും ദോഷികളുമായിരിക്കുന്ന ഞങ്ങളോട് അവിടുന്ന് കരുണ ചെയ്തു. ഈ മനോഹരമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ കുറച്ച് നിമിഷങ്ങളോടെ ആയിരിപ്പാന്തൊക്കെ വേണം. അവിടെ ഞങ്ങൾക്ക് നീട്ടിത്തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല പ്രപഞ്ചത്തെയും തന്റെ കരത്തിന്റെ ജാണു കൊണ്ടളക്കുകയും ഭാര്യയെ എന്റെ ഉള്ളം ചെങ്കളിൽ വഹിക്കുകയും ചെയ്യുന്ന നിരസന്നിധിയിൽ ദോഷികളും പാപികളും ഒക്കെ ആയിരിക്കും ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. നിന്റെ അവിശ്വസ്തമായിരിക്കുന്ന ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. എന്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായിട്ടുള്ള വചനത്താൽ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൽ ഒരു നിമിഷം കൂടി ദൈവമേ, ധന്യമായിട്ടുള്ള ഈ ഒരു അവസരം തന്ന കൃതയ്ക്കായിട്ട് നന്ദിയോടെ അമ്മയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഹൃദയങ്ങൾ തുറന്നു കർത്താവേ, അല്പം നിറവോടുകൂടി ആത്മവാഞ്ചയോടുകൂടി ഹൃദയഭാരത്തോടുകൂടി നിന്റെ വചനത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന നിന്റെ മക്കളോടൊന്ന് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഇടന്ന് പരിഹരിക്കണമേ. മാനവമഹത്വം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരുമായിരിക്കും സ്തുതി സ്തോത്രം കരയറ്റുന്നു അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഏറ്റവും ബഹുമാനിയരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, ഈ ദേശത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്നും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഹൃദയം തുറന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിസ്തുലനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഏറ്റവും കുറവുകളും കുറ്റങ്ങളുമുള്ള എനിക്കൊരിക്കൽ കൂടി നിങ്ങളോട് അന്നിച്ച് ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവ് തന്ന വലിയ കൃതയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനേകം കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, അനേകം വ്യക്തിത്വങ്ങളെ നമ്മൾ സ്പർശിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിൽ പലരെ നമ്മൾ കാണുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള വിലയേറിയ പഴയ മുത്തുകളോടാണ് അവരെയൊക്കെ നമ്മൾ ഉപമിക്കുന്നത്. വളരെ നീചമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, അതിവിശുദ്ധമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ പഴയ നിമിഷത്തിൽ കാണുന്നുണ്ട്. അതിൽ അതിശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. മോശയോടുകൂടി അഹോനെ അയച്ച ദൈവം യോശുവയിലൂടെ കാലവിനെ അയച്ച ദൈവം ഫറവോന്റെ ഭരണത്തിന് വേണ്ടി യോസേഫിനെ നിയമിച്ചവനായിരിക്കുന്ന ദൈവം നെബുക്കദ്നേസർ രാജാവിനോട് ഒന്നിച്ച് ദാനിയേലിനെ അയച്ചവനായിരിക്കുന്ന ദൈവം അതിന് എപ്പോഴും ലോകത്തിൽ തനിക്ക് ബോധിച്ചതായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ച് അതിശ്രേഷ്ഠമായിട്ടുള്ള ദൗത്യമായിട്ട് ഏൽപ്പിക്കുന്ന ദൈവം നമുക്കും അങ്ങനെയുള്ള ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും തമ്പരാൻ തന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ പര്യാപ്തമായിട്ടുള്ളതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുവാനാണ് പരിചയപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്തുള്ളവർക്കടുത്ത് നോക്കാം സംഖ്യാപുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നമ്പേഴ്സ് 14:24 സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇതിനു മുമ്പ് ഈ വചന ശുശ്രൂഷയിൽ ആരെങ്കിലും ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടോ പങ്കുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ഉള്ളിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇന്ന് പ്രഭാതകാലത്ത് നിങ്ങളോടൊന്നിച്ച് ഈ വചനം എടുത്ത് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അത് ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. എന്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും ഞാൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനം, സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. പ്രത്യേകിച്ച് വിടുതലിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ മരുഭൂമിൽ കൂടെയുള്ള പ്രധാന കാലഘട്ടത്തിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന അധ്യായങ്ങളാണ് 13-14 അധ്യായങ്ങൾ. യഹോവയുടെ വചനപ്രകാരം യഹോവ മോശയോട് അറിയിച്ചതുപോലെ യഹോവ ഗോത്രത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ഗോത്രങ്ങളിൽ നിന്ന് അതിശ്രേഷ്ഠരായിരുന്ന പ്രഭുക്കന്മാരായിരുന്ന അല്ലെങ്കിൽ ഓരോ ഗോത്രത്തിനും തലവാന്മാരായിരുന്ന 12 പേരെ മോശ തിരഞ്ഞെടുത്ത് പാരാൻ മരുഭൂമിയിൽ നിന്നും വാക്സത്തു നിറ പാലും തേനും ഒഴുകുന്ന ചെറിയ സൗഭാഗ്യങ്ങളും നിറഞ്ഞിട്ടുള്ള കനാന്മാരെ ഒറ്റ നോക്കുവാൻ വെക്കുവാനും അയക്കുന്ന കാര്യമാണ് നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതിൽ പ്രത്യേകമായിട്ട് അവരുടെ 12 പേരുടെ പേരുകൾ അവിടെ പറയുമ്പോൾ അതിൽ 2 പേരെയാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് യഹൂദ ഗോത്രത്തിൽ യെഹൂനയുടെ മകനായിരിക്കുന്ന കാലേബും എഫ്രയീം ഗോത്രത്തിൽ നൂന്റെ മകനായിരിക്കുന്ന ഓശിയ പിന്നീട് മോശ അവന് യോശുവ എന്ന് പേരിട്ടു. അവര് സീൻ മരുഭൂമി മുതൽ രഹോബ് വരെ ദേശത്ത് കൂടി ചെന്ന് അവർ ഹെബ്രോനിലെത്തി. പിന്നീട് അവിടെ നിന്നും അവർ യാത്ര ചെയ്ത് എഫ്കോൾ താഴ്വര വരെ ചെന്നു. അവിടെ വെച്ച് അവർ കണ്ടതായിട്ടുള്ള പല വർജാതികൾ പ്രത്യേകിച്ച് മുന്തിരിവള്ളിയൊക്കെ കുലിയോടെ പറിച്ചെടുത്തു. അതവര് തണ്ടിന്മേൽ വെച്ച് കെട്ടി തിരിച്ച് മോശയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 40 ദിവസം കൊണ്ടാണ് ഈ 12 പേര് കനാൻനാട് ഒറ്റ നോക്കുവാനായിട്ട് പോയത് എടുത്തത്. 40 ദിവസം കഴിഞ്ഞാണ് ഒറ്റ നോക്കി കഴിഞ്ഞാണ് അവര് മോശയുടെ അടുക്കൽ വന്ന് അവര് കണ്ടതും അവര് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. 13-ാം അധ്യായം മനസ്സിരുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 12 പേര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരോരോരുത്തരും ജനത്തിന്റെ മുമ്പാകെ സർവ്വജനത്തോടും സർവ്വസഭയോടും പ്രത്യേകിച്ച് നേതാക്കന്മാരായിരിക്കുന്ന മോശയുടെ മക്കൾ ഈ കാര്യങ്ങൾ പറയുകയാണ്. അതിൽ 10 പേര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 പേര് പറയാണ് ഞങ്ങൾ ചെന്ന ദേശത്ത് അവിടുത്തെ ജനങ്ങൾ ബലവാന്മാരാണ്, അവിടുത്തെ പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിയ ഉള്ളവയാണ്, അനാക്കിന്റെ പുത്രന്മാരെ ഞങ്ങൾ അവിടെ കണ്ടു, അമാരേറ്റർ തെക്കേ ദേശത്ത് അവിടെ പാർക്കുന്നുണ്ട്, ഹിറ്റരും യബീസരും അമോനിരും പർവ്വതങ്ങളിൽ പാർക്കുന്നുണ്ട്, കന്നാനിയരായ കടൽക്കരയിലും യോർദാൻ നദി തീരത്തും പാർക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ 10 പേര് സർവസഭയുടെ മുമ്പാകെ നൽകുന്ന ഒരു വിവരണം അതിഭയങ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ അവർ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇസ്രായേൽ ജനത്തിന് ചെന്ന് യുദ്ധം ചെയ്ത് കീഴടക്കുവാനായിട്ട് പറ്റാത്ത ഒരു ജനവും അങ്ങനെയുള്ളൊരു സംവിധാനവുമാണ് അവർ കണ്ടതെന്നാണ് അവർ നൽകുന്ന ഒരു വിവരണം. എന്നാൽ ആ സമയത്ത് കേവലം 40 വയസ്സ് മാത്രമുണ്ടായിരുന്ന കാലേബും, അതായത് മോശയുടെ പ്രായത്തിന്റെ നേർപകുതി മാത്രമുള്ള കാലേബും, അതോടൊപ്പം തന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന യെഹൂദാ ഗോത്രത്തിലെ യെഫുന്നയുടെ മകനായിരിക്കുന്ന കാലേബും എഫ്രയീം ഗോത്രത്തിലെ നൂന്റെ മകനായിരിക്കുന്ന യോശുവയും ജനത്തെ അമർത്തുകയാണ്. ജനമെല്ലാം 10 പേര് പറഞ്ഞ അഭിപ്രായം കേട്ട് ഇളകി. അവർക്ക് വളരെയധികം പ്രയാസമുണ്ടായി, സങ്കടമുണ്ടായി, അവര് കരയുന്നു, അവർക്ക് ഭയങ്കരമായിട്ട് പരിഭ്രമം ഉണ്ടാകുന്നു എന്ന് നമ്മൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ കാലേബ് പറയുകയാണ്, ജനത്തെ അമർത്തി കാലേബ്, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറയുകയാണ്. എന്നാൽ ഈ 10 പുരുഷന്മാർ പറയുന്നത് എന്താണ്? ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദുർവർത്തമാനമാണ് 10 പേര് പറയുന്നത്. 2 പേര് പറയുന്നത് സദ്വർത്തമാനമാണ്. 2 പേര് പോസിറ്റീവായിട്ടാണ് ദൈവത്തിലുള്ള ശർമ്മത്തോടുകൂടി പറയുമ്പോൾ 10 പേര് ദൈവാശ്രയമില്ലാതെയും ദൈവ സാന്നിധ്യബോധ്യമില്ലാതെയും ദൈവം നടത്തിയ, ഇസ്രായേലിനെ നടത്തിയ വഴികളെ മറന്നുകൊണ്ടുമാണ് ജനത്തിനോട് തങ്ങളുടെ അഭിപ്രായം പറയുന്നത്. നമ്മൾ കാണുന്നുണ്ട് ദുർവർത്തമാനം അവർ പറയുകയാണ്, ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു, ജനമാറ്റ അതികായകന്മാരാകുന്നു, മല്ലന്മാരുടെ സന്തതികളായ അനാശ മല്ലന്മാരെയും കണ്ടു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാലത്തേക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ജനത്തിനെ ഭയപ്പെടുത്തുന്ന, പിന്തിരിപ്പിക്കുന്ന, മുമ്പിലോട്ട് ഒരു രീതിയിലും പോകുവാനായിട്ട് പറ്റാത്ത ജനത്തിന്റെ ഇടയിൽ പരിഭ്രാന്തി വിതറുന്ന, ജനത്തിൽ അനൈക്യം വരുത്തുന്ന വാക്കുകളാണ് 12 തലവന്മാരിൽ 10 പേരും നൽകുന്നത്. എന്നാൽ അതിൽ ഒരുത്തൻ മാത്രം പറയുകയാണ്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്കിരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു, നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ 10 പേരുടെ അഭിപ്രായം കേട്ട് സഭയൊക്കെ ഉറക്കം നിലവിളിച്ച് സന്തോഷത്തിലേക്ക് കടക്കേണ്ട ഒരു അനുഭവത്തെ സന്താപമാക്കി മാറ്റി, ദുഃഖമാക്കി മാറ്റി. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹ്രോനും വിരോധമായിട്ട് പിറുപിറുത്തു. നാം ഒരു തലവനെ നിശ്ചയിച്ചും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവുക, യഹോവ നമ്മളെ ഈ ദേശത്ത് തന്നെ കൊല്ലിക്കുവാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നമ്മുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാ അടിമകളായിട്ട് പോയിപ്പോകുമല്ലോ എന്ന് പറഞ്ഞ് ഈ ജന്മമെല്ലാം മോശയ്ക്കും അഹ്രോനെതിരായിട്ട് പിറപിറുത്തിട്ട് ഒരു പുതിയ തലവനെ തിരഞ്ഞെടുത്ത് തിരിച്ചു പോകുവാനായിട്ട് നിശ്ചയിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോഴാണ് കാലേബ് പറഞ്ഞത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത് എന്ന്, യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കാലേബ് പറയുമ്പോൾ കാലേബിനെയും യോശുവയെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് സഭയെല്ലാം പറയുന്നത്. അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറയുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഇനിയും കേൾക്കാം. ഇവിടെ നാം വായിച്ചു കേട്ട ഭാഗം കാലേബിനെ കുറിച്ച് യഹോവയായിരിക്കുന്ന ദൈവം നൽകുന്ന ഒരു സാക്ഷ്യമാണ്. എന്റെ ദാസനായിരിക്കുന്ന കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ഇടപെടലത്തിൽ, സഭാതലത്തിൽ, സമൂഹത്തില് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. യഹോവയായിരിക്കുന്ന ദൈവം, വാസ്തവത്തിനിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം, തന്റെ ജനത്തിനെ വിളിച്ച് വേർതിരിച്ച് അടിമ വീട്ടിൽ നിന്നും വാസ്തവ നാട്ടിലേക്ക് പാലായനം ചെയ്യിപ്പിക്കുന്ന ദൈവം, പകൽ മേഘസ്തംഭമായ രാത്രി അത്യുണായും അവർക്ക് കാവലിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവം, അവർക്ക് വേണ്ടി യുദ്ധങ്ങൾ ജയിച്ചവനായിരിക്കുന്ന ദൈവം, യുദ്ധം നയിച്ചവനായിരിക്കുന്ന ദൈവം, തെരഞ്ഞെടുത്ത തന്റെ മക്കൾക്ക് മോശിക്കും അക്രമനുമൊക്കെ ശക്തി പകർന്നു കൊടുക്കുന്ന ദൈവം, എന്തെല്ലാം കാഴ്ചകളെ കണ്ടുകൊണ്ടാണ് ഈ ജനം മുമ്പിലോട്ട് നടന്നു വന്നിട്ടുള്ളത്. അവർ വാസ്തവ നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അതിന്റെ അതിരുകളിൽ എത്തിയിരിക്കുകയാണ്. 40 ദിവസം ഈ 12 പേർ ഒത്തുനോക്കുവാനായിട്ട് പോയി തിരിച്ചു വന്ന് കർത്താവിലുള്ള ശരണമെല്ലാം പോയിപ്പോകുന്ന രീതിയിൽ, യഹോവയുടെ മറുതലിക്കുന്ന രീതിയിൽ, ജനത്തിനെ യഹോവയിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ, മോശയെ അഹ്റോനെ അടിച്ചു മാറ്റി മറ്റൊരു തലവനെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് യോശുവയും കാലേബിനെയും കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം ജനത്തിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലെല്ലാം പറഞ്ഞതുകൊണ്ട് ഒരു ചുവട് വെച്ച് അകത്തോട്ട് കയറിന്റെ മണ്ണിൽ യഹോവയടിക്കുന്ന ദൈവം അവരെ തിരിച്ചു നടത്തുകയാണ്. പിന്നീട് 40 വർഷം, ഈ 40 ദിവസത്തിന് പകരം 40 വർഷമാണ് അവര് ഈ മരുഭൂമിൽ കൂടി അവര് നടക്കുന്നത് എന്ന് നമ്മളെ തിരിച്ചറിയണം. വാസ്തവങ്ങളിൽ വിശ്വസിക്കാതെ, ദൈവാശ്രയം ഇല്ലാതെ, ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളുമായിട്ട് നമ്മളെല്ലാം എത്തി എല്ലാമായി എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മയും നമ്മുടെ ജീവിതത്തെയും പുറകോട്ടടിക്കും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ കാലത്തിന്റെ യോശുവയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ജനം നിന്നിരുന്നുവെങ്കിൽ അവർക്ക് ആ നിമിഷം തന്നെ വാസ്തവത്തെ മാത്രം പ്രവേശിച്ച ദേശത്തെ സ്വന്തമാക്കി അവർക്ക് അതിശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങള് പാലും തേനും ഒക്കെ അവർക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റുമായിരുന്നു. ഈ മരുഭൂമിയിൽ കൂടി അവർക്ക് നടക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല, ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 14-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, 20 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ, അതായത് ഈ മരുഭൂമിയിൽ ജനിച്ചതല്ലാത്ത അടിമവയത്തിൽ നിന്ന് വിട്ടുപോന്നപ്പോൾ വന്നിരുന്ന ജനങ്ങളിൽ ഈ യോശുവയും കാലേബും അല്ലാതെ മറ്റൊരൊറ്റ വ്യക്തി പോലും ഈ വാസ്തവ നാട്ടിൽ പ്രവേശിക്കുന്നില്ല. ലക്ഷോപലക്ഷം പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ടവരിൽ 2 പേര് മാത്രമാണ് വാസ്തവ നാട്ടിലെത്തിയിരിക്കുന്നത്. യഹോവയടിക്കുന്ന ദൈവം പറയുന്നു, നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും, നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും. ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യത്വം വഹിക്കുമെന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. എത്തോരു വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ജനമ, എന്തൊരു വലിയ മോഹങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. 430 വർഷം ഫറവോന്റെ കീഴിൽ അടിമകളായി കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി ഒരു വലിയ ജീവിതത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തലമുറകളായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണം വേണ്ടി ആഗ്രഹിച്ചിറങ്ങിപ്പെട്ട ഈ പുരുഷന്മാരിൽ 2 പേര് ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാവരും മരുഭൂമിയിൽ ശവങ്ങളായിട്ട് വീണ് ഒടുങ്ങിപ്പോയി എന്നാണ് ഈ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിന് കാരണമായിട്ട് മാറിയത് എന്താണ്? ഗീതന്മാരായ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട് ഗുരുവർത്തമാനം പറയുന്ന 10 പേരുടെ വാക്ക് കേട്ടുകൊണ്ട്, ഈ 2 പേര് യഹോവയ്ക്ക് വേണ്ടി നിലനിന്ന 2 പേരുടെ വാക്ക് അവഗണിച്ച് ചിന്തിച്ചതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും പ്രവർത്തിച്ചതുകൊണ്ടുമാണ് ശവങ്ങളായിട്ട് മരുഭൂമിയിൽ ഒടുങ്ങിപ്പോകേണ്ടി വന്നത്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ കാഴ്ചയെ ഇപ്പോൾ എവിടെയും, നമ്മുടെ സ്വന്തം നാടായിരിക്കുന്ന കേരളത്തിലോ ഭാരതത്തിലോ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും നമുക്ക് ആഗ്രഹം എല്ലാ ജനത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാ. ഒരു പ്രഭാവത്തിൽ ശബ്ദം പോലെ ഓട്ടോമ സച്ചൻ തന്റെ പ്രസംഗങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പെരുന്നാളുകളിലെ കൂത്തുകളും മറ്റുള്ള കാര്യങ്ങളും ഓരോ ഇടവകൾക്ക് നടക്കുന്ന കാര്യങ്ങളും വൈദികരകത്തെ പുറകെ പോകുന്നതും ജനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ജനത്തിന്റെ താല്പര്യം അനുസരിച്ച്, രുചിക്കനുസരിച്ച്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഒരു പ്രവാചകനെ പോലെ ഓട്ടോമസ് സച്ചൻ, സെമിനാരി പ്രിൻസിപ്പളായിരിക്കുന്ന ഓട്ടോമസ് സച്ചൻ ഈ ആനുകാലിക പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊന്നും ചെയ്തു കൊടുക്കുവാൻ ആരും തയ്യാറല്ല. ഓരോ പെരുന്നാളുകൾക്കും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മുമ്പിലോട്ട് പോവുകയാണ്. ഇന്ന് ദൈവഭയമില്ലാത്ത, ദൈവസാന്നിധ്യമില്ലാത്ത ആഘോഷങ്ങളാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പോയി എല്ലാം ഒരു ആഘോഷങ്ങളായിട്ട് വരികയാണ്. കാരണം ഭൂരിപക്ഷത്തിനും താല്പര്യം ആഘോഷങ്ങളാണ്. എവിടെ നമ്മൾ കണ്ടാലും വേഷഭൂഷാദികളാണ്. അത് കോൺഫറൻസിൽ വന്നാലും കൊള്ളാം, കോൺഫറൻസ് കഴിഞ്ഞുള്ള ഫോട്ടോ എടുത്തിട്ട് കണ്ടാലും നോക്കിയാലും എല്ലാം കണ്ടാലും നമ്മളെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു പ്രദർശന വസ്തുവായിട്ട് കാണിക്കാനുള്ള ഒരു കൂത്തരങ്ങായിട്ടാണ് മിക്കവാറും എല്ലാം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയും ആത്മീയ അനുഭവങ്ങളും ആത്മീയ തീക്ഷ്ണതയൊക്കെ എവിടെയാണ് എന്ന് നമ്മളോട് തന്നെ നമ്മളിപ്പോ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, കാലുവിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. കാലുവിനെ കുറിച്ച് പറയുകയാണ്, യഹോവ ഇരിക്കുന്ന ദൈവം പറയുകയാണ്, മൈ സേർവന്റ് ബൈ മൈ സേർവന്റ് കാലേവ് ബിക്കോസ് ഹി ഹാഡ് അനദർ സ്പിരിറ്റ് വിത്ത് ഹിം ഫോളോഡ് മീ ഫുള്ളി ഹിം വിൽ ഐ ബ്രിങ് ഇൻ ടു ദി ലാൻഡ് ഇസ് വെന്റ് യു ആൻഡ് ഇസ് ഡിസെൻഡന്റ് ഷാൽ ഇൻഹെറിറ്റ്. ഇവിടെ പറയുകയാണ്, അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടെത്തിക്കും, അവനെ മാത്രമല്ല അവന്റെ തലമുറകളെ ഞാൻ അവിടെ എത്തിക്കുമെന്ന് പറയുകയാണ്. കാട് എന്ന വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. പലർക്കും അത് കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം, പലരും പുച്ഛിച്ചേക്കാം. കാലേവ് എന്ന വാക്കിന്റെ അർത്ഥം പട്ടി എന്നാണ്, ഡോഗ്. പലർക്കും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പട്ടി എന്നാണ് കാലേവ് എന്ന വാക്കിന്റെ അർത്ഥം. 36 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രോമിനന്റ് മാനിനെ കുറിച്ച് വേദപുസ്തകത്തിൽ. കാലേവിന്റെ ജീവിതത്തെ ഞാന് മൂന്നായിട്ടാണ് കാണുന്നത്, മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ്. ഒന്ന്, 40 വയസ്സ് വരെ, അതായത് അടിമത്തിൽ കഴിയുന്ന 40 വർഷം കാലേവ്. പിന്നീട് 40 വർഷം മരുഭൂമിയിൽ കൂടി ഉഴറുന്ന കാലേവിനെ നമ്മൾ കാണുന്നു. പിന്നീട് അത് കഴിയുമ്പോൾ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന പിന്നീടുള്ള കാലേവിനെയാണ് നമ്മൾ കാണുന്നത്. കാലേവ് എന്ന വാക്കിന്റെ അർത്ഥം പട്ടി എന്നാണ്. ഒരു പട്ടിയെ നമുക്ക് പുച്ഛിച്ചും കാണാം, അതിശ്രേഷ്ഠമായ സ്നേഹത്തോടും വാത്സല്യത്തോടും ബഹുമാനത്തോടും കൂടി നമുക്ക് ഒരു നായയെ കാണാൻ പറ്റും. കാരണം അതിന്റെ ഫെയ്ത്ത്ഫുൾനെസ് ആണ്, അതിന്റെ യജമാനോടുള്ള അതിന്റെ വിശ്വസ്തതയാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്. അനേകം പേരെ രക്ഷിച്ചിരിക്കുന്നത് ഊർക്കം പാമ്പിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ രക്ഷിച്ചിട്ടുള്ളത് അവര് വളർത്തിയിരിക്കുന്ന നായ്ക്കളാണ്, വളർത്തു നായ്ക്കളാണ്. അത് ഫെയ്ത്ത്ഫുള്ളാണ്. രണ്ടാമതായിട്ട് ഒരു പട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ലോയൽറ്റിയാണ്, അതിന്റെ യജമാനെ വെച്ച് അത് പോകത്തില്ല, ലോയൽറ്റിയാണ്. അതിനെ ഓടിച്ചുവിടാൻ എത്ര ശ്രമിച്ചാലും അത് പുറകെ വരും. അതിന്റെ അലീജിയൻസ് യജമാനോടാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഡോഗ് ഒരു പ്രൊട്ടക്റ്റീവ് മാസ്റ്റർ. അതിന്റെ മാസ്റ്ററിനെ ആരെങ്കിലും കുത്താനോ ആക്രമിക്കാനോ വന്നാൽ ഏതൊരു പട്ടിയും ചാടി വരും ആ ആളിന്റെ നേർക്ക്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പട്ടിയിൽ ഒരു നായൽ നമ്മൾ കാണുന്നത്. കാലേവിനെ സംബന്ധിച്ചിടത്തോളം യഹോവ അവന്റെ യജമാനനാണെങ്കിൽ അവൻ ഫെയ്ത്ത്ഫുള്ളാണ്, അവൻ ലോയലാണ്, ഇസ് ഓൾവേസ് റെഡി ടു പ്രൊട്ടക്ട് ഹിസ് മാസ്റ്റർ. ഇതാണ് നമ്മൾ കാലേവിൽ കാണുന്ന ചില ശ്രേഷ്ഠമായിട്ടുള്ള ഗുണങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കാലേവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹി ഈസ് എ മാൻ പെർഫെക്റ്റ് വിത്ത് എ ഡിഫറന്റ് സ്പിരിറ്റ്. ഒരു വേറിട്ട ആത്മാവുള്ള വ്യക്തിയായിട്ടാണ് കാലേവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറിട്ട ഒരാത്മാവ്, എന്റെ ദാസനായിരിക്കുന്ന കാലേവോ അവന് വേറൊരു സ്വഭാവമുള്ളതും കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവന് വേറൊരു സ്വഭാവമുള്ളവനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനനെ, 10 പേര് എങ്ങനെയാണ് എന്നല്ല ദൈവം നോക്കുന്നത്, 2 പേരിൽ ഒരുവനായിരിക്കുന്ന കാലേവ് അവന് വേറിട്ട ഒരു സ്വഭാവമുള്ളവനാണ്. നിന്റെ ഇടവരിൽ 200 വീട്ടുകാർ കാണും, നിന്റെ ഭവനം ഒരു വേറിട്ട ഭവനമായിരിക്കണം, നീ ഒരു വേറിട്ട വ്യക്തിയായിരിക്കണം. നിന്റെ പൊതുയോഗത്തിൽ 50 പേര് ഇരിക്കുമ്പോൾ 40 പേര് എങ്ങനെയാണ് എന്നുള്ളതല്ല, 49 പേര് എങ്ങനെയാണ് എന്നുള്ളതല്ല, നിന്റെ ചിന്തകളും നിന്റെ ആലോചനകളും നിന്റെ അഭിപ്രായങ്ങളും, നീ ഒരു വേറിട്ട ആത്മാവ് ഉള്ളവനായിരിക്കണം, ഒരു വേറിട്ട സ്വഭാവമുള്ളവനായിരിക്കണം. ദൈവാശ്രയത്തിലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവനാകണം, ദൈവത്തിന് വേണ്ടി പശുവാദം ചെയ്യുന്നവനായിരിക്കണം, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നവനായിരിക്കണം. ഇവിടെ കാലേവിന്റെ അതിശ്രേഷ്ഠമായ ഗുണം എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ വേറിട്ട സ്വഭാവമുള്ളവനാണ്. മറ്റുള്ളവർ പറഞ്ഞതൊന്നും അവൻ കാര്യമാക്കിയില്ല. ജനം തളർന്നു പോയപ്പോൾ, ജനം പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ അവൻ പറയുകയാണ്, യഹോവ നമ്മോട് കൂടെ ഉണ്ട്, നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടേണ്ട, ദൈവം അവരെ നമുക്ക് നൽകിയിരിക്കുന്നു, നമുക്ക് ചെന്ന് ദേശം കൈവശമാക്കാം എന്ന് പറയുകയാണ്. ദശോപദേശം ജനങ്ങളെ നിലവിളിച്ച് കരഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുപ്രകടമാക്കിരിക്കുമ്പോൾ സഭയാകെ ഇളകിയിരിക്കുമ്പോൾ 40 വയസ്സുകാരനായിരിക്കുന്ന കാലേബ് തന്റെ ശബ്ദമുയർത്തി പറയുകയാണ്, നാം അമാലയിൽക്കരെ ഭയപ്പെടുകയില്ല, ദൈവത്തോടുകൂടി നമുക്ക് അവിടെ പ്രവേശിച്ചതിനെ കീഴടക്കാം എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടർ കാലേബിന് ഉണ്ടാകുവാനായിട്ട് കഴിഞ്ഞത്? ദി സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള പ്രത്യാശ, അതാണ് ഒരു അനുസരണം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമുള്ളവനും പ്രത്യാശയുള്ളവനും മാത്രമേ ദൈവത്തെ അനുസരിക്കത്തുള്ളൂ. ദൈവത്തെ അനുസരിക്കാതെ നടക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് യഹോവയിൽ പ്രത്യാശയില്ല, അതിൽ നമുക്ക് വിശ്വാസമില്ല എന്നാണ്. എന്നാൽ ഈ രണ്ട് ശ്രേഷ്ഠന്മാർക്കെന്ന ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കാലേബ് ഒരു ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറായിട്ട്, ഒരു ഡിഫറന്റ് ക്യാരക്ടറായിട്ട് കാലേബ് നിൽക്കുന്നത്. കാലേബ് ഇസ് എ മാൻ വിത്ത് എ ഡിഫറന്റ് സ്പിരിറ്റ്. രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, കാലേബ് സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും പറയുന്നില്ല, അവൻ പറയുന്നത് മുഴുവനും യഹോവയ്ക്ക് വേണ്ടിയാണ്. അവനെന്താണ് നമ്മളവിടെ കാണുന്നുണ്ട്, കാലേബ് വാസ് വില്ലിങ് ടു ഡിനൈ ഹിംസെൽഫ്. ഈ ജനം കല്ലെറിഞ്ഞു വന്നാലും അവരെന്നെ എന്ത് ചെയ്താലും ഞാൻ എന്റെ വാക്ക് മാറത്തില്ല, അവരോട് ഒന്നിച്ച് ഞാൻ അഭിപ്രായം പറയത്തില്ല. അവൻ വേറെ അഭിപ്രായം, ഇവര് പറയുന്നതെല്ലാം തെറ്റാണ്, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, തീരുക്കളാകേണ്ട കാര്യമില്ല, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. കാലേബ് വാസ് വില്ലിങ് ടു സഫർ, എന്ത് കഷ്ടപ്പാട് സഹിക്കാൻ കാലേബ് തയ്യാറായിരുന്നു. കാലേബ് വാസ് വില്ലിങ് ടു ഡിനൈ കംഫർട്ട്, ഒരു സുഖമായിട്ടുള്ള സാഹചര്യത്തിലും ജീവിക്കുവാനായിട്ടല്ല കാലേബ് ആഗ്രഹിക്കുന്നത്. എന്ത് കഠിന പരിശോധന വന്നാലും പരീക്ഷണം വന്നാലും എത്ര വലിയ ശത്രുതയുണ്ടായാലും എത്ര വലിയ ഭീഷണി ഉണ്ടായാലും ശത്രുക്കൾ എത്ര അധീരാണെന്ന് തോന്നിയാലും അതിനെയെല്ലാം അടിച്ചമർത്താൻ തക്കുവണം. എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് അവരുടെ മുമ്പിലേക്ക് എടുത്തു ചാടാൻ തയ്യാറുള്ള ഒരു കാലേബിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നാലാമതായിട്ട് കാലേബിന് ഒരു പോപ്പുലാരിറ്റി ആവശ്യമില്ല. കാലേബ് പറഞ്ഞതല്ല, കാലേബ് ദൈവത്തിന് വേണ്ടി പറഞ്ഞതാണ്. ദൈവമാണ് ദേശം ഒത്തു നോക്കുവാൻ ഇവരെ അയച്ചതെന്ന് കാലേബിന് അറിയാം. അതുകൊണ്ടാണ് കാലേബ് വേറിട്ട സ്വഭാവമുള്ളവനായിട്ട് പറയുന്നത്. അതുകൊണ്ട് അവന്റെ പോപ്പുലാരിറ്റിയോ പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ല. അവൻ വാ തുറക്കുന്നത് യഹോവയ്ക്ക് വേണ്ടിയാണ്, അവൻ സംസാരിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്, അവൻ നിലനിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവജനത്തിന് വേണ്ടിയാണ്, അവൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണ്. അതുകൊണ്ടാണ് കാലേബ് വാസ് വില്ലിങ് ടു ഡിനൈ ദ പോപ്പുലാരിറ്റി. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അചഞ്ചലനായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാലേബ്. ജനമെല്ലാം ഇളകി തന്ത്രത്തിന്റെ തിരമാലകൾ ഇളകുന്നത് പോലെ ഉയർന്നും താണുമൊക്കെ ഇളകുമ്പോൾ, ജനം ഇങ്ങനെ ഇളകുമ്പോൾ ഉറച്ച് കാലേബ് വാസ് സ്റ്റഡി, കാലേബ് വാസ് സ്റ്റഡി ആസ് എ റോക്ക്, ഒരു പാറ പോലെയാണ് ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് പോകാം, ജനത്തിനെ നമുക്ക് കീഴടക്കാം, ആ ദേശം നമുക്ക് കൈവശമാക്കാമെന്ന് കാലേബ് പറയുകയാണ്. ഇവിടെ നമ്മൾ കാലേബിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കാണുകയാണ്. നമ്മൾ വിചാരിക്കണം എപ്പോഴും ദി മജോറിറ്റി ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്, ഭൂരിപക്ഷം പറയുന്നതാണ് ശരിയെന്ന് എപ്പോഴും വിചാരിക്കരുത്. കാരണം പീലാത്തോസിന് മുമ്പാകെ ജനം നിന്നു, മഹാപുരോഹിതന്മാർ നിന്നു, മറ്റുള്ള പുരോഹിതന്മാർ നിന്നു, പരീശന്മാർ ശാസ്ത്രിമാർ നിന്നു, കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച്, അവരിൽ നിന്ന് കർമ്മ ലഭിച്ച, അവനിൽ നിന്ന് കൃപ ലഭിച്ച, എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച അനേകായിരം ജനങ്ങൾ പീലാത്തോസിന്റെ മുമ്പിൽ നിന്നപ്പോൾ അവിടെ ജനമെല്ലാം ആർത്തു വിളിച്ചത് ബറബ്ബാസിനെ വിട്ടുതന്നാ മതി, യേശുവിനെ ക്രൂശിക്ക എന്ന. മജോറിറ്റി പറയുന്നത് 99% ജനങ്ങൾ മാത്രം അഭ്യസിക്കുന്നത് നീതിസൂര്യനായിരിക്കുന്ന കർത്താവിനെ ക്രൂശിക്കണം, കള്ളനും കവച്ചക്കാരനും ക്രൂരനുമായിരിക്കുന്ന ബറബ്ബാസിനെ വിട്ടുതരണമെന്ന. നമ്മുടെ കണ്ണ് തുറക്കണം, ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കണം. നാം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് തിരിച്ചറിയണം. കർത്താവിന് മഹത്വം കൊടുക്കുവാനുള്ള ഒരു ജീവിതമാണ്, നമുക്ക് മഹത്വം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല. നമുക്ക് മഹത്വം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഭൂരിപക്ഷത്തിന്റെ കൂടെ നമ്മളും ചേരുന്നത്. ഭൂരിപക്ഷമല്ല നമുക്ക്, യഹോവ ഒരുവൻ മാത്രമേ കൂടെ ഉള്ളൂ എങ്കിൽ അത് നമുക്ക് മതി. അതുകൊണ്ടാണ് പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത്, ഞാൻ ആകുന്നത് ഹൃദയാലാകുന്നു. ഞാനാകുന്നത് കൃപയാലാകുന്നെന്ന് പൗലോസ് പറഞ്ഞത് ഭൂരിപക്ഷത്തിനെ കണ്ടുകൊണ്ടല്ല, അവന്റെ കൂടെ ഉള്ളവൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കണം, വി മസ്റ്റ് ബി റെഡി ടു ബി എ ഡിഫറന്റ് മാൻ. നമ്മളൊരു വ്യത്യസ്തനായിരിക്കണം. ഭൂരിപക്ഷം എന്തും പറഞ്ഞുകൊള്ളട്ടെ, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ച് നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം, അഭിപ്രായങ്ങൾ പറയണം. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഇടവക തലത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊരു വേറിട്ട സ്വഭാവമുള്ളവരായിട്ട് നിലനിൽക്കണം. നമ്മുടെ വാക്കുകൾ ശക്തമായിരിക്കണം. നമ്മൾ വെറുതെ എറിഞ്ഞു പറയുന്നവരല്ല, അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ പറയണം. കാലേബ് കണ്ടതാണ്, കാലേബ് കണ്ടതാണ്, സമുദ്രം രണ്ടായിട്ട് മാറി ഉണങ്ങിയ നിലത്തുകൂടി നടന്നു വന്നവനാണ്. അതുകൊണ്ട് കാലേബിനെ ധൈര്യമായിട്ട് പറയാം, ദേശം നമുക്ക് യഹോവ തന്നിരിക്കുന്നു, നമുക്ക് കടന്നിയല്ല അവരെ കീഴടക്കാമെന്ന് കാലേബ് പറഞ്ഞത് അനുഭവത്തിന്റെ വെളിച്ചത്തില. അതുകൊണ്ടാണ് അവന്റെ വാക്ക് ശക്തമായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അവൻ കണ്ടതെല്ലാം വിശ്വാസത്തിന്റെ കണ്ണുകളാണ് അവൻ കണ്ടത്. അവൻ കണ്ടത് നഷ്ടമായിരിക്കുന്ന നേത്രങ്ങൾക്കൊന്നുമല്ല അവൻ കണ്ടത്. 10 പേര് കണ്ടത് കണ്ണുകൊണ്ട് കണ്ടു, ആചാരബാഹുകളായിട്ടുള്ള ആളുകളെ കണ്ടു, വലിയ 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 മൃഗങ്ങളെ കണ്ടു, വലിയ വലിയ ഫല ദൃശ്യങ്ങളെല്ലാം അവർ കണ്ടു, ധാരാളം കാര്യങ്ങൾ അവിടെ നഷ്ടമായിട്ടുള്ള കണ്ണിനെ 10 പേര് കണ്ടു. പക്ഷെങ്കിൽ കാലേബ് കണ്ടതെല്ലാം വിശ്വാസത്തിന്റെ കണ്ണുകളാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:7 പഠിച്ചതിനായിരിക്കുന്ന പൗലോസ് ശ്ലീഹാ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാണുന്നത് കൊണ്ടല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു കണ്ണുണ്ട്, ഒരു കാഴ്ചയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നതെന്ന് പൗലോസ് പറയുന്നത്. എബ്രായലേഖനം 11:1 നമുക്ക് എല്ലാവർക്കും അറിയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാ. കനാൻ ദേശമാണ് ആശിച്ചിറങ്ങി പുറപ്പെട്ടത്. അത് കണ്ടില്ല, ഇതുവരെ ജനങ്ങളാരും കണ്ടില്ല, ഒത്തുനോക്കാൻ പോയ 12 പേര് മാത്രമേ കണ്ടുള്ളൂ. അത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, അത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കാലേബിനുണ്ട്. എബ്രായർ 10:39 നാമോനാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. നാമോനാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പരിശുദ്ധനായിരിക്കുന്ന പൗലോസിലെ എബ്രായലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ശ്രേഷ്ഠമായ കാര്യമാണ് കാലേബിന്റെ ജീവിതവുമായിട്ട് ചേർന്ന് ചിന്തിക്കുമ്പോൾ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജനമെല്ലാം പിന്മാറി പുറകെ തിരിച്ച് മിസ്രയേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, യഹോവയ്ക്ക് വേണ്ടി വാവിളിച്ച കാലേബിനെ യോശുവും കല്ലെറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നാമോ അങ്ങനെ നാശത്തിലേക്ക് മരുഭൂമിയിൽ ശവങ്ങളായിട്ട് വീഴേണ്ടുന്നവരുടെ കൂട്ടത്തിലല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, മറിച്ച് സന്തോഷത്തോടുകൂടി വാക്തത്വനാട്ടിൽ പ്രവേശിക്കേണ്ടവരാണ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കണം. ഞാൻ എന്റെ വാക്ക് പെട്ടെന്ന് നിർത്തുന്നതിന് മുമ്പാക്ക് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാലേബിനെ കാണുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് 40 വയസ്സുകാരനായിരിക്കുന്ന കാലേബിനെയാണെങ്കിൽ 40 വയസ്സ് കൂടി കഴിഞ്ഞ് ഏതാണ്ട് 85 വയസ്സിൽ എത്തി നിൽക്കുന്ന ഒരു കാലേബിനെ, നമ്മൾ യോശുവയുടെ വാസ്തവ നാട്ടിൽ നിൽക്കുന്ന ഒരു കാലേബിനെയാണ് ഇവിടെ നമ്മൾ 14-ാം അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ 10 മുതൽ ഞാൻ പെട്ടെന്ന് അങ്ങ് വായിക്കാം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയുടെ വാക്ക് കൽപ്പിച്ചത് മുതൽ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ലക്ഷോപലക്ഷ ജനങ്ങളുമായിട്ട് കൂട്ടുകെട്ടി ഇറങ്ങിയത് എല്ലാം പോയി, യോശുവ ഒഴിച്ച് ഒറ്റ ഒരുത്തനെ ഉള്ളുകൂടെ ഇറങ്ങിയവനെല്ലാം പോയി മരുഭൂമിയിൽ പട്ടുപോയി. കാലേബ് പറയുകയാണ്, എന്നെ 45 വർഷം കൂടെ, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി എന്ന ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വാക്തത്വങ്ങളിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, വചനത്തിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നീ അനുഭവിക്കുന്ന കുതാശകളിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ കഥാക്കന്മാർ പറഞ്ഞു തന്ന കൽപ്പനകളിലും ന്യായപ്രമാണങ്ങളിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ജീവനോടെ ഇരിക്കും. പത്ത് പേരെങ്ങനെയും പറഞ്ഞു കൊള്ളട്ടെ, നിന്റെ ഇടത്തും വലത്തും പുറകും മുമ്പിലുള്ളവർ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നീ ഒരു വേറിട്ട സ്വഭാവമുള്ളവനായിട്ട് നിന്നാ മതി, നീ ജീവനോടിരിക്കും. 40 പകരം 45 കൂടെ അവൻ നിനക്ക് തരും, കാരണം അവനാണ് നിന്നെ കനാൻ നാട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി, മോശ എന്നെ അയച്ച നാളിലേപ്പോൾ ഇന്നും എനിക്ക് ആരോഗ്യമാണ്. ഒന്ന് വാ വിളിച്ച് പറഞ്ഞാട്ട് പ്രായമുള്ളവരൊക്കെ, അന്ന് എന്നെ വിളിച്ചതുപോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. മോശ ഇവിടെ പറയുകയാണ്, കാലേവ പറയുകയാണ്, എന്നെ അയച്ച ദേശം ഒറ്റ നോക്കുവാനായിട്ട് 40-ാമത്തെ വയസ്സിൽ എന്നെ അയച്ചതുപോലെ ഇന്നും ആ നാളിലെ പോലെ എനിക്ക് ആരോഗ്യം ഇന്നുമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. 85-കാരൻ പറയുക, 40 വയസ്സിൽ ചെയ്ത കാര്യങ്ങളെ പോലെ 85-ാമത്തെ വയസ്സിൽ കാലത്ത് പറയുകയാണ്, എനിക്ക് പോകാനും വരാനും പടവെട്ടുവാനും യുദ്ധം ചെയ്യുവാനും എല്ലാ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവാന്ന് കൽപ്പിച്ച മട ഇപ്പോൾ എനിക്ക് തരിക. എബ്രോൻ പർവ്വതം, അത് ദാവീദിന്റെ മലയാണ്. എബ്രോൻ പർവ്വതം അതാണ് കാലേബിന് ലഭിക്കുവാനായിട്ട് പോകുന്നത്. കനാക്കർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വഴിപ്പുറപ്പ് ഉള്ളതെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. എബ്രോൻ മല യെഫുന്നെയുടെ മകനായിരിക്കുന്ന കാലേബിന് അവകാശമായിട്ട് കൊടുത്തു. ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത കാലേബിനെ കുറിച്ചാണ്.
കേൾക്കുന്നില്ല, എന്ത് പറ്റിയ നടക്കില്ല. അപ്പൊ അച്ഛന ലൈനിലുണ്ടോ? ഓ, അച്ഛന്റെ പോകണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഞങ്ങൾ ഓർത്ത് വിടുന്നതാണ്.
അവസാനിപ്പിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, മോശ അവനെ അയച്ചതുപോലെ 85-ാമത്തെ വയസ്സിൽ യഹോവയ്ക്ക് വേണ്ടി പട കരുതുവാനുള്ള ബലം നൽകിയവനായിരിക്കുന്ന യഹോവയെ അവൻ സ്തുതിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ശരണപ്പെടാം. കർത്താവ് അതുപോലെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരവസരം തന്നതിൽ ബഹുമാനപ്പെട്ട രാജേഷനോടുള്ള നന്ദി സ്നേഹം വീണ്ടും ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ വാഴ്ച അനുഗ്രഹിക്കട്ടെ.
ചിന്തിപ്പിക്കുന്നതും ആത്മ നിറവോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്കെല്ലാവർക്കും കേട്ടിലും പരിചയമുള്ളതായിട്ടുള്ള കാലേബ് എന്ന മനുഷ്യന്റെ ജീവിതത്തെ വരച്ചു കാണിച്ചുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളും ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് ജീവിച്ച് കാണിക്കേണ്ടതാണെന്നുള്ളതായിട്ടുള്ള അച്ഛൻ്റെ ആ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആഹ്വാനവും എല്ലാം ഉള്ളതായിട്ടുള്ള ഈ മെസ്സേജ് ഇതിൽ സംബന്ധിച്ച് എല്ലാവർക്കും കണ്ണു ഉറപ്പിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജായി തീർന്നിരിക്കുന്നുവെന്ന് ഇനി അത് സംശയമില്ല. ഇവനോട് ആമച്ചനോടുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള അവസരങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്നും നമുക്ക് ദൈവവചനം കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.
നമുക്കിനിയൊരു പാട്ട് പാടി, ചെറിയൊരു പാട്ട് പാടിയിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. രോഗികളായിട്ട്
സാധാരണ നമ്മൾ ഓർക്കുന്ന പേരുകൾ രാജേഷത്തിന്റെ ഫോണിലായിരുന്നതുകൊണ്ട് അത് ഞങ്ങൾക്ക് അവൈലബിൾ അല്ല. എങ്കിലും ഇവിടെ ലോക്കലി അറിയാവുന്ന ആൾക്കാരുടെ പേരുകൾ ഞങ്ങളിവിടെ പറയാം. പിന്നെ നിങ്ങളുടെ ഇതിൽ സംബന്ധിക്കുന്ന ആർക്കെങ്കിലും ആരുടെയെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് രോഗികളായിട്ടും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കുവാനെ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ആ കൂട്ടത്തിൽ സംബന്ധിക്കുകയും ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കുർബാനയുടെ അവസാന ഭാഗത്തെ ഉത്സവമായി പാടുന്ന ഒരു പാട്ടിന്റെ ആ പാട്ടിന്റെ ചെറിയ പാട്ട് പാടിക്കുന്നത് കൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കും. യേശു പ്രതിസ്തുതനെ എന്നുള്ള നമ്മുടെ ഉത്സവമായ പാട്ട്.
യേശു പ്രതിസ്തുതനെ ഞങ്ങളെ കാക്കണമേ, യേശു മരിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ, യേശു ബല പെരുകി യേശു പോഷിക, യേശു
പ്രത്യേകിച്ച് നാം ഓർക്കാനുള്ളത് നമ്മുടെ മദ്രാസ് മലബാർ ഡയോസിലെ വളരെ കാലം സേവനമനുഷ്ഠിച്ച് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന കർത്തസമയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സക്കറിയാമാർ തിയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആ പരിശുദ്ധപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥത നമ്മുടെ സഭയാകമാനവും നമ്മുടെ എല്ലാ വ്യക്തികളായും കുടുംബങ്ങളായിട്ടും ലഭിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥനയിൽ തിരുമേനിയെ ഓർക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും കൂടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് അഭിനന്ദനത്തിന് വേണ്ടി നമുക്കൊരു കുർബാനയുടെ കുർബാനയിലെ ആ ഒരു പാട്ടുകൂടെ പാടിയിട്ട് പ്രാർത്ഥിക്കാം.
ആചാര്യേ
സാധാരണ ഓർക്കാറുള്ള പേരുകൾ ഹ്യൂസ്റ്റണിലുള്ള അവരുടെ പേരുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഏബ്രഹാം ജോസഫ് രാജു എന്നറിയപ്പെടുന്ന ഏബ്രഹാം ജോസഫ്, തമ്പി എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ പി മാത്യു, കെ സി വറീസ്, ലീലാമ ജോൺ, കോരു തോമസ്, മോളി താമരവേലിൽ, കെ ഡി ശാമുവേൽ, ഐസക് ലൂക്കോസ്, ഡേവിഡ്, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് രോഗികളായിട്ടുള്ളവരും മറ്റു പ്രയാസം അനുഭവിക്കുന്നവരായിട്ടുള്ള അവരെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് കൂട്ടമായിട്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമെങ്ങും വിശേഷമായി സ്ഥലത്തുള്ള എല്ലാ രോഗികളെയും ഞങ്ങൾ ഓർത്ത് നിന്ന് തിരുസന്ധയിൽ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ രോഗികളെയും നീ കരുണയോടെ ദർശിക്കണമേ. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ക്ഷാമപീഡിതർക്കും ഉപജീവന മാർഗത്തിനായി ശക്തിക്കപ്പുറം വേല ചെയ്യേണ്ടി വരുന്നവർക്കും നീ ആശ്വാസമായിരിക്കുകയും അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മദ്യപാനന്മാർക്കും ദുർമാർഗികൾക്കും നീ അനുതാപവും മാനസാന്തരവും നൽകി പുണ്യജീവിതത്തിലേക്ക് അവരെ നീറ്റിരിക്കണമേ. പഞ്ഞത്തെയും വസന്തയും പകരുന്ന വ്യാധികളെയും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ അയൽക്കാരിൽ നിന്നും എല്ലാ ദേശങ്ങളിൽ നിന്നും നീ അകറ്റി നിർത്തണമേ. ഈ സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരുനാമ നിമിത്തം കോപത്തെ മായച്ചു കളയുകയും യുദ്ധങ്ങളെയും വഴക്കുകളെയും ക്ഷാമങ്ങളെയും കത്തിക്കളയുകയും ചെയ്യണം. വൃദ്ധന്മാരെ താങ്ങുകയും യുവാക്കളെ വഴി നടത്തുകയും പൈതങ്ങളെ വളർത്തുകയും ഗർഭിണികളെ കാക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ളവർക്കും നീ പാപം അതിന് നൽകണമേ. അന്ധകാരത്തിൽ ജീവിക്കുന്നവർ മനസ്സ് തിരിഞ്ഞ് ലോകത്തിന്റെ പ്രകാശമാകുന്ന നിങ്ങളിലേക്ക് വരുവാൻ സംഗതിയാകണമേ. ഹൃദയം തകർന്നിരിക്കുന്ന ആശ്വാസവും
സത്യവിശ്വാസം തെറ്റി നൽകുന്നവർക്ക് കുറ്റബോധവും നൽകണമേ. ഞങ്ങളേവരെയും അവർ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ മതിയാകാനാവുന്നു എന്ന ബോധം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വായിലെ വചനങ്ങളും ഹൃദയത്തിലെ ധ്യാനവും നീ അംഗീകരിക്കുകയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. മഹാഭാവികളായ ഞങ്ങളോട് കണ്ണുണ്ടാകണമേ. സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നീ നിന്റെ രണ്ടാമത്തെ അറിവിൽ ഞങ്ങളെ എല്ലാവരെയും നിന്റെ വലത്തു ഭാഗത്ത് നിർത്തിക്കൊള്ളുകാൻ കൃപയരുളണമേ. ആയുധ ദൈവമാതാവായും മറിയാമിന്റെയും ഇന്ത്യയുടെ കാൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമുടെയും മധ്യസ്ഥയാലും അപേക്ഷയാലും തന്നെ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും രാജേഷത്തിന്റെ അസാന്നിധ്യത്തിൽ അച്ഛനാമത്തിൽ ഉള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇത് മാമനച്ചനാണ്, സൂക്ഷ്മനിലുള്ള സന്തമസയുടെ അസിസ്റ്റന്റ് വീണ്ടും അടുത്ത ആഴ്ചയില് നിങ്ങളെ എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ സംഗതിയാക്കട്ടെ. ഇതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തി വേണ്ടതായിട്ടുള്ള രീതിയിൽ നമുക്ക് സഹായവും കരുണയും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതവും സഹവാസവും നാമെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അന്യ വൈദികരോടുകൂടിയും എല്ലാ വിശ്വാസികളോടുകൂടിയും നാം അവർക്കെല്ലാം വേണ്ടി ഓരോ ആവശ്യങ്ങൾക്കായി അഭ്യർത്ഥിച്ചു അവരുടെ എല്ലാവരോടും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.